ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ആത്മാവിൽ പ്രഭ ചൊരിയൂ സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ നിറയ്ക്കുക ആത്മാവിൽ, നിറയ്ക്കുക ആത്മാവിൽ എൻ പ്രിയനാഥ നീ, നിറയ്ക്കുക ആത്മാവിൽ എൻ പ്രിയനാഥ നീ. ആത്മാവിൽ പ്രഭ ചൊരിയൂ സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ നിറയ്ക്കുക ആത്മാവിൽ. ഏകാന്തപഥികനായ ഞാൻ അലഞ്ഞിടും നേരം
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശങ്ങൾ കേൾക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. കാരണം ദൈവ സ്നേഹത്തിൻ്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ഇടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതം. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദയവായി ഈ സന്ദേശങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്നതായിട്ടുള്ള വിധങ്ങൾ ഞങ്ങളുടെ മനസ്സുകൾക്കും ഞങ്ങളുടെ ഭാവനകൾക്കും അപ്പുറത്താണ്. അങ്ങയുടെ സ്നേഹത്തിൻ്റെ വിവിധ പടികളെക്കുറിച്ച്, അങ്ങയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന വിവിധ ശ്രേണികളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ധ്യാന ചിന്തകൾ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കട്ടെ. കൃപയോടെ കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. സൃഷ്ടിയുടെ ഓരോ പ്രവർത്തന മേഖലകളിലും ദൈവം തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു. ഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അത് വിശുദ്ധവും മനോഹരവുമായിരുന്നു. ദൈവം വളരെ നല്ലത് എന്ന് തൻ്റെ സൃഷ്ടികളെ വിലയിരുത്തി. ഓരോ പൂവും ഓരോ കുറ്റിച്ചെടിയും ഓരോ മരവും സൃഷ്ടാവിൻ്റെ ഉദ്ദേശത്തിന് ഉത്തരം നൽകി. കണ്ണിൽ പതിയുന്നതെല്ലാം മനോഹരവും ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ മനസ്സിനെ നിറയ്ക്കുന്നതുമായിരുന്നു. എല്ലാ ശബ്ദവും സംഗീതാത്മകമായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദവുമായി അവയുടെ ശബ്ദങ്ങൾ തികഞ്ഞ യോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ന് നാം കാണുന്ന പ്രകൃതി ദൃശ്യങ്ങൾ ദൈവസ്നേഹത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും കുറിച്ച് ഒരു മങ്ങിയ ആശയം മാത്രമാണ് നൽകുന്നത്. എന്നിരുന്നാലും പ്രകൃതി അവ്യക്തമായ ശബ്ദത്തോടെ ദൈവസ്നേഹം പ്രഖ്യാപിക്കുന്നു. സങ്കീർത്തനങ്ങൾ 33 അതിൻ്റെ 5 വാക്യം പറയുന്നത്, അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയകൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, മഹാനായ ഒരു വിദഗ്ധ കലാകാരൻ്റെ പ്രവർത്തനത്തെ അത് ഇപ്പോഴും വെളിപ്പെടുത്തുന്നു എന്നർത്ഥം. ശക്തിയിലും കാരുണ്യത്തിലും മഹത്തായ ഒരു സർവശക്തനാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 19 അതിൻ്റെ 1 വാക്യം, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, അവൻ്റെ എല്ലാ പ്രവൃത്തികളിലും മനുഷ്യരുമായുള്ള അവൻ്റെ എല്ലാ ഇടപാടുകളിലും അവിടുന്ന് തൻ്റെ സ്നേഹം ദിവ്യ സ്നേഹം വെളിപ്പെടുത്തുന്നു. പച്ചപ്പുള്ള വയലുകളും ഉയർന്ന മരങ്ങളും പ്രസന്നമായ സൂര്യപ്രകാശവും മേഘങ്ങളും മഞ്ഞും രാത്രിയുടെ നിശബ്ദതയും നക്ഷത്ര നിബിഡമായ ആകാശത്തിൻ്റെ മഹത്വവും ആ നക്ഷത്രങ്ങളുടെ സൗന്ദര്യത്തിൽ നിന്നും പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനും എല്ലാം തന്നെ അവൻ്റെ അത്ഭുതകരമായ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുന്നു. ദൈവത്തിൻ്റെ ദീർഘമായ സഹിഷ്ണുതയ്ക്കും അവൻ്റെ മഹത്തായ സ്നേഹത്തിനും സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം മറഞ്ഞുകിടക്കുന്നുണ്ട്. എന്നാൽ സൃഷ്ടാവിനെ തിരിച്ചറിയാതെ സൃഷ്ടിയിൽ ദൈവത്തെ കാണുവാൻ പല ആളുകളും ശ്രമിക്കുന്നു. എന്നാൽ നമ്മൾ സൃഷ്ടാവിനെ തിരിച്ചറിയുവാൻ, സൃഷ്ടാവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ സൃഷ്ടികളെ ആശ്രയിക്കാം എന്നത് മാത്രമാണ് ഈ സൃഷ്ടികൾ നമ്മുടെ ചുറ്റും ഒരുക്കിയതിൻ്റെ പ്രധാന ഉദ്ദേശം. സൃഷ്ടാവിൻ്റെ അരികിലെത്താൻ ക്രിസ്തുവാകുന്ന സ്വർഗീയ ഗോവേണിയിലൂടെ ഒരു പടി കൂടി കടന്നു ചെന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ തിരുവചന ചിന്തയാൽ നമുക്ക് ഒരുക്കുമാറാകട്ടെ. 1 യോഹന്നാൻ 4:16 വാക്യം, അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു, ദൈവം സ്നേഹം തന്നെ, യഥാർത്ഥ സ്നേഹം. കേവലം ഒരു വികാരമോ ആവേശമോ അല്ല, അതൊരു ജീവനുള്ള തത്വമാണ്, പ്രവൃത്തികളിൽ പ്രകടമാക്കുന്ന തത്വമാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹമെന്ന ഈ തത്വം നിലനിൽക്കുന്നിടത്തെല്ലാം അത് ജീവിതത്തെ ശരിയായ മാർഗത്തിൽ നിയന്ത്രിച്ചു നിർത്തും. അത്തരത്തിലുള്ള ഒരേ ഒരു സ്നേഹം നമുക്ക് കാണാവുന്നത് ഒരാളിൽ മാത്രമാണ്, സ്വർഗസ്ഥനായ ദൈവത്തിൽ. എങ്ങനെ നമുക്ക് ദൈവം സ്നേഹമാണെന്ന് അറിയുവാൻ സാധിക്കും? ഇന്ന് അതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. പാപം ചെയ്യുവാൻ മനുഷ്യനെ പ്രലോഭിപ്പിച്ചതിലൂടെ മനുഷ്യവർഗത്തിലേക്ക് ഒഴുകി വന്നിരുന്ന ദിവ്യ സ്നേഹത്തിൻ്റെ വേലിയേറ്റത്തെ ചെറുക്കാൻ സാത്താൻ ശ്രമിച്ചു. എന്നാൽ അതിനു പകരം ദൈവത്തിൻ്റെ കരുണയുടെ, ദൈവത്തിൻ്റെ നന്മയുടെ ശോഭയേറിയതും ആഴമേറിയതുമായ സ്നേഹത്തെ തിരിച്ചറിയുവാൻ കഴിയുന്ന വിളിച്ചോതുന്ന രീതിയിലേക്കാണ് സാത്താൻ്റെ പ്രവൃത്തികൾ ചെന്നെത്തിയത്. വീണ്ടെടുപ്പിൻ്റെ ദൈവം തൻ്റെ സ്നേഹത്തെ ത്യാഗത്തിലൂടെ അളക്കാനാവാത്തത്ര വിശാലവും ആഴവും ഉയർന്നതുമായ ഒരു യാഗത്തിലൂടെ വെളിപ്പെടുത്തി. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3:16 ആദാമിന്റെ പാപത്തിലേക്കുള്ള പോക്ക് മാനവരാശിയെ നിരാശാജനകമായ ദുരിതത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ ദൈവത്തിന് വീണുപോയ മനുഷ്യരിൽ നിന്ന് അകന്നു പോകാമായിരുന്നു. പാപികളായ മനുഷ്യരോട് അവർ അർഹിക്കുന്നതുപോലെ പെരുമാറാമായിരുന്നു. അവൻ്റെ ക്രോധത്തിൻ്റെ പാത്രമാകാൻ സകല കാരണവും ഉണ്ടായിരുന്നിട്ടും ദൈവം അതൊന്നും ചെയ്തില്ല. തൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവരെ പുറത്താക്കുന്നതിന് പകരം അവൻ വീണുപോയ വംശത്തോട് കൂടുതൽ അടുത്തു. നമ്മുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും നമ്മുടെ മാംസത്തിൽ നിന്ന് മാംസവുമാകാൻ അവൻ തൻ്റെ പുത്രനെ നൽകി. യോഹന്നാന്റെ സുവിശേഷം 1:13-14 അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. നമ്മുടെ ശത്രുവായവൻ മനുഷ്യരുടെ കണ്ണുകൾ കുരുടാക്കിയിരിക്കുന്നതുകൊണ്ട് പലരും ഭയത്തോടും വിറയലോടും കൂടിയാണ് ദൈവത്തെ വീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ ഗുണലക്ഷണങ്ങളെ തെറ്റായി ചിത്രീകരിച്ചതുവഴി ക്രൂരഹൃദയനും ക്ഷമിക്കാത്തവനുമാണെന്നാണ് ദൈവത്തെക്കുറിച്ച് പലരും വിചാരിച്ചിരിക്കുന്നത്. ഒരു കഠിനഹൃദയനായ ന്യായാധിപനോ ദയയില്ലാത്തൊരു ഏകാധിപതിയോ കരുണയില്ലാത്ത നീതിമാനോ ആണ് എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് തൻ്റെ അനുചര വക്താക്കളാൽ പിശാച് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങളെ കണ്ടുപിടിച്ച് അവരെ കഠിനമായി ശിക്ഷിപ്പാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുവനായിട്ടാണ് സാത്താൻ ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ തെറ്റായ ധാരണകൾ നീക്കി ദൈവത്തിൻ്റെ സീമയറ്റ സ്നേഹത്തിൻ്റെ മഹാത്മ്യത്തെ ലോകത്തിന് പ്രത്യക്ഷമാക്കേണ്ടതിനാണ് യേശു ക്രിസ്തു ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചത്. ക്രിസ്തു മനുഷ്യരൂപത്താൽ മനുഷ്യവംശത്തെ ദൈവത്തോട് അടുപ്പിച്ചു. ക്രിസ്തു തൻ്റെ ദൈവിക സ്വഭാവത്തെ മറച്ച് മനുഷ്യത്വത്തിൻ്റെ വസ്ത്രം ധരിച്ചു. പ്രപഞ്ചത്തിനു മുന്നിൽ പാപത്താൽ മലിനമാകാത്ത മറ്റു ലോകങ്ങൾക്ക് മുന്നിൽ ദൈവം മനുഷ്യരായ സൃഷ്ടികളെ, തൻ്റെ മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് തെളിയിച്ചു. ദൈവം മനുഷ്യന് നൽകിയ ക്രിസ്തു എന്ന സമ്മാനം മാനുഷിക കണക്കുകൂട്ടലിനും അപ്പുറത്താണ്. ദൈവത്തിന് ഇതിൽ കൂടുതൽ ചെയ്യുവാൻ കഴിയുമായിരുന്നുവെന്നോ, അഥവാ ദൈവം മനുഷ്യരാശിക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ഒരു അളവ് കുറഞ്ഞു പോയെന്നോ ഉള്ള കണക്കുകൂട്ടലിനുള്ള സാഹചര്യം ദൈവം നൽകിയില്ല. ക്രിസ്തുവിൻ്റെ ദാനത്തിലൂടെ ദൈവം സർവസ്വവും മനുഷ്യരുടെ മോചനത്തിന് നൽകി. ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് ആ പിതാവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാനായിരുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1:18 പറയുന്നു. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 11:27 പറയുന്നു. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ശിഷ്യന്മാരിൽ ഒരാൾ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? യോഹന്നാന്റെ സുവിശേഷം 14:8-9. തൻ്റെ ലൗകിക പ്രവൃത്തിയെക്കുറിച്ച് വിവരിക്കുന്ന ഒരവസരത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4:18. ഇതായിരുന്നു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ലൗകിക പ്രവൃത്തി. അവൻ നന്മ ചെയ്തുകൊണ്ടും പിശാചിനാൽ പീഡിതരായവരെ സുഖപ്പെടുത്തിക്കൊണ്ടും നാടുചുറ്റി സഞ്ചരിച്ചു. ആ കാലത്ത് ഗ്രാമങ്ങളിലൊക്കെ നല്ല സന്തോഷമായിരുന്നു. ദീനക്കാരുടെ ഞെരുക്കം യാതൊരു വീട്ടിലും കേൾപ്പാനുണ്ടായിരുന്നില്ല. കാരണം യേശു കർത്താവ് അവിടങ്ങളിൽ ചെന്ന് എല്ലാ വ്യാധിക്കാരെയും സൗഖ്യപ്പെടുത്തിയിരുന്നു. അവൻ്റെ പ്രവൃത്തി അവൻ്റെ ദിവ്യാഭിഷേകത്തിൻ്റെ സാക്ഷ്യമായിരുന്നു. അവൻ്റെ ക്രിയകളൊക്കെയും സ്നേഹം, ദയ, മനസ്സലിവ് എന്നീ ഗുണങ്ങൾ പ്രകടമാക്കിക്കൊണ്ടായിരുന്നു. മനുഷ്യപുത്രന്മാരോട് അവൻ എത്രയും സഹതാപമുള്ളവനുമായിരുന്നു. മനുഷ്യരുടെ ആവശ്യങ്ങളെ നന്നായി ഗ്രഹിച്ചറിയുവാനും അവയെ നിവാരണം ചെയ്യുവാനുമായിട്ടത്രേ അവൻ മനുഷ്യപ്രകൃതിയെ കൈക്കൊണ്ടത്. മഹാദരിദ്രന്മാരും സാധുക്കളും അവൻ്റെ അരികിൽ ചെല്ലേണ്ടതിന് ശങ്കിച്ചില്ല. എന്തിനു പറയുന്നു, ശിശുക്കളെയും അവൻ തൻ്റെ അടുക്കൽ വിളിച്ചുവല്ലോ. അവർ എത്രയോ സന്തോഷത്തോടു കൂടിയാണ് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവിൻ്റെ മടിയിൽ കയറിയിരുന്നത്. സ്നേഹസമ്പൂർണമായ ആ മുഖകമലത്തെ നോക്കി ആനന്ദിച്ചിരുന്നത്. യേശു കർത്താവ് സത്യത്തിൻ്റെ കണിക പോലും മറച്ചുവെക്കാതെ എല്ലാം സ്നേഹസമേതം പ്രസ്താവിച്ചിരിക്കുന്നു. മനുഷ്യരോടുള്ള തൻ്റെ പെരുമാറ്റത്തിൽ അവൻ വളരെ ബുദ്ധികൂർമ്മതയും ദയയോടുകൂടിയ ആലോചനയും പ്രകടിപ്പിച്ചിരുന്നു. അവനൊരിക്കലും ആരോടും തന്നെ ക്രൂരഭാവം കാണിക്കുകയോ കഠിനമായി സംസാരിക്കുകയോ ഒരാളുടെ മനസ്സിനെ കഠിനമായി വേദനപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അവൻ മനുഷ്യരുടെ ബലഹീനതകൾ നിമിത്തം അവരെ ശകാരിച്ചിട്ടില്ല. കർത്താവ് അവരുടെ കാര്യം ഓരോരുത്തരോടും നേരിട്ട് പറഞ്ഞുവെങ്കിലും പറഞ്ഞതെല്ലാം സ്നേഹത്തോടുകൂടിയായിരുന്നു. ഒരിക്കൽ യേശു നഗരത്തിന് സമീപം ചെന്നപ്പോൾ നഗരത്തെ കണ്ടുകൊണ്ട് അതിനെ വിചാരിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം മുതൽ 44-ാമത്തെ വാക്യം വരെ നമുക്ക് ഈ കാര്യങ്ങൾ വായിക്കുവാൻ സാധിക്കും. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയായത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകൂരി നിന്നെ വളഞ്ഞ് നാലുപുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ഈ വാക്കുകൾ കർത്താവ് കരഞ്ഞുകൊണ്ടായിരുന്നു പറഞ്ഞത്. കപടഭക്തിയെയും അവിശ്വാസത്തെയും അക്രമത്തെയും അവൻ കഠിനമായി ആക്ഷേപിച്ചിരുന്നുവെങ്കിലും ആ ശകാരവാക്കുകൾ അവൻ ഉച്ചരിച്ചപ്പോൾ അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. താൻ സ്നേഹിച്ച യെരുശലേം, വഴിയും സത്യവും ജീവനുമായ തന്നെ ഉപേക്ഷിക്കുന്ന നിമിത്തം അവൻ ആ പട്ടണത്തെക്കുറിച്ച് കണ്ണുനീർ വാർത്തു. യെരുശലേം നിവാസികൾ രക്ഷിതാവായ അവനെ തിരിച്ചു കളഞ്ഞു എങ്കിലും അവൻ വാത്സല്യത്തോടുകൂടെ അവരോട് ദയ കാണിച്ചു. അവൻ്റെ മുഴുവൻ ജീവിതവും സ്വയത്യാഗ നിർഭരവും മറ്റുള്ളവർക്കു വേണ്ടി കരുതുന്നതും ആയിരുന്നുവല്ലോ. ഏതു മനുഷ്യാത്മാവും അവൻ്റെ ദൃഷ്ടിയിൽ വിലയേറിയതായിരുന്നു. തൻ്റെ ദിവ്യമഹത്വവും പ്രതാപവും ഗണ്യമാക്കാതെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും എത്രയും സ്നേഹാദരവോടുകൂടെ കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. പതിതരായ മാനവകുലത്തിലെ ഓരോ വ്യക്തിയിലും താൻ രക്ഷിക്കേണ്ട ഒരാത്മാവുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. ഇതാകുന്നു യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കിയ ദൈവിക സ്നേഹ സ്വഭാവ ലക്ഷണങ്ങൾ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹ സ്വഭാവവും ഇതുതന്നെ. പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് കർത്താവിൽ പ്രത്യക്ഷമായിരുന്ന മനസ്സലിവിൻ്റെ നീർച്ചാലുകൾ പുറപ്പെട്ടത്. അത് മനുഷ്യരിലേക്ക് ഒഴുകിയെത്തിയത്. ഇത്രമാത്രം മനസ്സലിവും ദയയോടും കൂടിയാണ് കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടത്. യേശു നമ്മെ വീണ്ടെടുപ്പാൻ ഒരു മനുഷ്യനായി ജീവിക്കുകയും മർദ്ദനച്ചാലുകൾ തിരുദേഹത്തിൽ സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങൾക്കായി മരിക്കുകയും ചെയ്തു. പ്രിയ സ്നേഹിതരെ, അവൻ വ്യസനപാത്രമായി തീർന്നത് നമ്മെ നിത്യസന്തോഷത്തിൽ പങ്കാളികളാക്കുവാനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? കൃപയും സത്യവും കൊണ്ട് നിറഞ്ഞ തൻ്റെ പുത്രൻ ആ മഹത്വരാജ്യത്തിൻ്റെ എല്ലാ മേന്മകളും വിട്ട് പാപത്താൽ കറപ്പെട്ടതും മരണവും ശാപവും കുടികൊണ്ടിരിക്കുന്നതുമായ ഈ ഭൂമിയിലേക്ക് വരുവാൻ പിതാവായ ദൈവം സമ്മതിച്ചു. അതെ, തൻ്റെ പിതാവിൻ്റെ സ്നേഹമാർവിടത്തെയും ദൂതന്മാരിലുള്ള ആരാധനയും ഉപേക്ഷിച്ച് നിന്ദയും ലജ്ജയും താഴ്ചയും അസൂയയും മരണവും അനുഭവിപ്പാൻ ദൈവം തൻ്റെ പ്രിയ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ഇതാ, മരുഭൂമിയിൽ നമുക്ക് കർത്താവിനോടുകൂടെ ഒന്ന് പോകാമോ? ഗെത്സമന തോട്ടത്തിൽ കർത്താവിൻ്റെ മനസ്സ് ഉരുകിയതിൻ്റെ പ്രതിഫലനമായി ഒരു ഉറവയിൽ നിന്നും ഒലിച്ചിരിങ്ങുന്ന ജലഗണങ്ങൾ പോലെ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞ വിയർപ്പിൻ്റെ ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുമോ? ക്രൂശിന്മേൽ തൂങ്ങുന്ന കർത്താവിൻ്റെ മുഖം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കളങ്കമില്ലാത്ത ദൈവപുത്രൻ സർവ്വലോകത്തിൻ്റെയും ഭാരം തൻ്റെ മേൽ വഹിച്ചിരിക്കുന്നത് കാണുവാൻ നമ്മുടെ കണ്ണുകൾ ശക്തമാണോ? എങ്കിൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും തൻ്റെ പുത്രനെ ബലിയായി തന്ന് പാപികളായി നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം. ഈ മഹാ വലിയ ത്യാഗപൂർണമായ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി ഹേതുവായിട്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. പ്രത്യത, അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് ഈ പരമയാഗം നടപ്പിൽ വരുത്തിയത്. തൻ്റെ അളവില്ലാത്ത സ്നേഹം നഷ്ടപ്പെട്ട ലോകത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ചാലായി ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉപയോഗിച്ചു. ദൈവം ലോകത്തെ ക്രിസ്തുവിൽ തന്നോടുകൂടെ നിരപ്പിച്ചു പോന്നു എന്ന കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 5:19 നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവവും തൻ്റെ പുത്രനോടുകൂടെ കഷ്ടമനുഭവിച്ചു. ഗെത്സമനയിലെ മരണവേദനയും കാൽവറിയിലെ ക്രൂശുമരണവും നമ്മുടെ വീണ്ടെടുപ്പിനായി സ്നേഹമൂർത്തിയായ പിതാവ് നമുക്ക് നൽകിയ അമൂല്യമായ ഒരു സമ്മാനവും മറുവിലയുമായിരുന്നു. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമായി, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിഭാവമായി യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. തൻ്റെ പിതാവിൻ്റെ, നമ്മുടെ സൃഷ്ടാവിൻ്റെ യഥാർത്ഥ സ്വഭാവം സ്നേഹമാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന് തൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. ഈ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഈ സ്നേഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, അങ്ങയുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതുകൊണ്ട് നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന അങ്ങയുടെ ദിവ്യ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുവാൻ, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ അങ്ങയുടെ സ്നേഹരാജ്യത്തിന് ഓഹരിക്കാരായി തീരുവാൻ, അങ്ങയിലേക്ക് ഒരു പടി കൂടി അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.